യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ ആമുഖമായിട്ട് നമുക്ക് വായിക്കാം.
എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.
എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളേക്കാൾ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന് ഈ കാര്യം നമ്മളെ മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ ഉയർന്നിരിക്കുന്നു എന്നത് നാം അറിയണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് ദൈവം അത് മനസ്സിലാക്കി തരുവാൻ പല രീതികൾ കർത്താവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോഴും മനുഷ്യൻ പിന്നെയും ചിന്തിക്കുന്നത് എന്റെ വഴി തന്നെയാണ് നല്ലത്, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പാതയാണ് എനിക്ക് എന്റെ സുരക്ഷിതത്വത്തിന് നല്ലത് എന്ന് വീണ്ടും അവനിലേക്ക് തന്നെ ചിന്തിച്ച് അവന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കും, അല്ല, നിന്റെ വഴിയേക്കാൾ എന്റെ വഴി ഉയർന്നിരിക്കുന്നതാണ് കുഞ്ഞെ, നീ അത് തിരിച്ചറിയുക. ഇത് ഒരാഴ്ച മുഴുവനും എടുക്കും ചിലപ്പോൾ പഠിക്കാൻ. ചിലർ അത് പഠിക്കുന്നത് മരണത്തിന് ശേഷമാണ്. ചിലർ പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ താഴ്മയുള്ളവർക്ക് ഈ ജീവിതയാത്രയിൽ തന്നെ തിരിച്ചറിയാം അവന്റെ വഴികൾ എന്റെ വഴികളെക്കാൾ ഉയർന്നതാണ്. അതിന്റെ അർത്ഥം എന്റെ വഴി താന്ന വഴിയാണ്, ഞാൻ എനിക്കായിട്ട് എത്ര ചിന്തിച്ചാലും എന്റെ വഴികളെല്ലാം താന്ന വഴികളാണ്. ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ശ്രമിച്ചാലും എനിക്കൊരു താന്ന വഴിയിൽ കൂടുതൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ചിന്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹര ജീവിതത്തെക്കാൾ നല്ലതൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ ജീവിതത്തെക്കാൾ മെച്ചമായതൊന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കി എടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യങ്ങളെക്കാൾ നമുക്ക് നമ്മളെക്കുറിച്ച് താല്പര്യപ്പെടാൻ പോലും കഴിയത്തില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അത്രയും നമുക്ക് പോലും നമ്മളെ സ്നേഹിക്കാനാവതില്ല. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കുറിച്ചിടുക. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പോലും പറ്റാത്തതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും ഒരായുസ് മുഴുവനും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് നിങ്ങളോടുള്ള താല്പര്യത്തിന് തതുല്യമായി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പോലും താല്പര്യപ്പെടാൻ ആവതില്ല. ഇനി നിങ്ങൾ എത്ര നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും നിങ്ങളുടെ വഴി താഴ്ചയുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴി പിന്നെയും നിങ്ങളുടെ വഴിയേക്കാൾ ഉയർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വായിക്കേണ്ട എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നവൻ സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. അവൻ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ, അവന്റെ മുന്നൊരുക്കങ്ങൾ സ്നേഹത്തിലാണ്. നമ്മളൊരു പാട്ട് പാടുന്നുണ്ട്, വീട്ടിലെല്ലാം ഒരുക്കി വെച്ച് നല്ലേശു കാത്തിരിപ്പു. ദൈവം സ്നേഹത്തിൽ ഒരുക്കി വെക്കുന്ന ദൈവമാ, ഒരുക്കി വെക്കുന്ന ദൈവമാ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ മുടിയൻ പുത്രന്റെ ഹൃദയത്തിൽ അപ്പൻ ഒരിഞ്ചടവില്ലായിരുന്നു. ഒരു സൂചിമനയുടെ ഇടം പോലും അപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അവൻ ചിന്തിച്ചത് മുഴുവനും എന്റെ ഈ വഴിയാണ് ശ്രേഷ്ഠ വഴി. അവൻ കൂട്ടുകാരോടൊപ്പം വിനോദിക്കുമ്പോഴും അവൻ പണം കൊണ്ട് മദ്യപിച്ചപ്പോഴും ചീട്ട് കളിച്ചപ്പോഴും വീട് വലിച്ച് ആനന്ദിച്ചപ്പോഴും ഒക്കെ അപ്പൻ വീട് ഈ വക കാര്യങ്ങൾക്ക് തന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലായിരുന്നു. പക്ഷേ അവന്റെ എല്ലാ വഴികളും വഴിമുട്ടിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എന്റെ വഴികളേക്കാൾ എന്റെ പിതാവിന്റെ വീട്ടിലെ വേലക്കാരന്റെ വഴി പോലും എന്റെ വഴിയേക്കാൾ ഉയർന്നിരിക്കുന്നു. പതിയെ അവന്റെ ഉള്ളിൽ അപ്പനൊരിടം കിട്ടി, വീടിനൊരിടം കിട്ടി, വീടിന്റെ പശ്ചാത്തലങ്ങൾക്ക് ഒരിടം കണ്ടെത്തി. അവൻ അവസാനം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ കാണുന്ന കാര്യം, അവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു ഇടം പിതാവിന്റെ സന്നിധിയിൽ അവൻ കാണുകയാണ്. കഷ്ടിച്ച് ഒരു വേലക്കാരനെ പോലെ നിൽക്കാനുള്ള ഇടം മാത്രമേ കിട്ടൂ എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അവൻ കണ്ടെത്തിയത് ഒരു മകനെന്ന നിലവാരത്തിൽ തന്നെ നിൽപ്പാനുള്ള വലിയ ഇടം അപ്പന്റെ സന്നിധിയിൽ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നാം കാണാൻ വൈകരുത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഇടം വലുതാണ്, നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്വാതന്ത്ര്യം വലുതാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്പേസ് ഇപ്പോഴും വളരെ വിശാലപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവന്റെ വഴിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, എന്റെ വഴികളേക്കാൾ ദൈവത്തിന്റെ വഴി ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനെപ്പോഴും കർത്താവിന്റെ കൊമ്പിന് മുന്തിരിവള്ളി എന്നുള്ള ഉപമയിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞാനാകുന്ന ആ കൊമ്പിന് വേണ്ടി ആ മുന്തിരിവള്ളിയിൽ കർത്താവ് നമുക്കുള്ള സ്ഥാനം ഒഴിച്ചിട്ടിരുന്നു. വേറെ ആരും വന്ന് ആ അവിടേക്ക് കയറാതിരിക്കാൻ ദൈവം എനിക്ക് ഞാനാകുന്ന കൊമ്പിന് ചേർന്ന് ഫലം കായ്പാനുള്ള ഇടം കർത്താവ് അവിടെ വെച്ചിരുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ ദൈവത്തിന്റെ ഉയർന്ന പദ്ധതികൾ നമ്മളെ കുറിച്ച് വളരെ ഉയർന്നിരിക്കുന്നു. ഞാനിതിനു മുമ്പ് നിങ്ങളോട് സംസാരിച്ചപ്പോൾ ലൂസിഫറിന്റെയും ആദാമിനെയും താരതമ്യം ചെയ്ത് ദൈവത്തിന്റെ വഴികളിൽ നിന്നും അവർ വീണ് പോയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന തുല്യമായ ഒരു തുടക്കമായിരുന്നു ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിലൂടെ ചെയ്തതെന്ന് നാം ഇതിനു മുമ്പ് ചിന്തിച്ചു. അതിൽ ആദാമിന്റെ സൃഷ്ടിപ്പിൽ ദൈവം ഏഴു കൂട്ടം കാര്യങ്ങൾ ആദാമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒന്ന്, തന്റെ സ്വരൂപം ദൈവം ആദാമിന് കൊടുത്തു. തന്റെ സ്വരൂപം കൊടുത്തതിലൂടെ ദൈവം ആഗ്രഹിച്ചതാണ്, എന്നിൽ നിന്നും വേർപെട്ട് പോയി ഇവനൊരു ജീവിതം ഉണ്ടാകരുത്, എന്നെ പിരിഞ്ഞ് അവനൊരു ജീവിതം ഉണ്ടാകരുത്, അങ്ങനെ തന്നോട് ചേർന്ന് നിന്ന് തന്റെ ഹൃദയത്തിലെ അദമ്യമായ എല്ലാ സ്നേഹ പദ്ധതികളും ഇവനിലൂടെ നിറവേറാൻ അവൻ അവന്റെ ഏറ്റവും നല്ല അവന്റെ സ്വരൂപത്തെ അവന് ആദാമിന് കൊടുത്തു. ഇനി മറ്റെല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചപ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിൽ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം ദൈവം ഒരു കൗൺസിൽ കൂടിയ ശേഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേകം പറയുകയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ ഇവനെ സൃഷ്ടിക്കണം. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴും ചിന്തിക്കണം. ദൈവത്തിന്റെ മനസ്സിൽ ആ സൃഷ്ടിപ്പിൽ തന്നെ അവൻ ആ പൊടിയായ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് തന്റെ സ്വപ്നങ്ങളാണ്, തന്റെ വിചാരങ്ങളാണ്, തന്റെ ആഗ്രഹങ്ങളാണ്, തന്റെ ഉയർന്ന വഴി താണ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിക്ഷേപിക്കുകയാണ്. അങ്ങനെ നിക്ഷേപിച്ച അവനെ ദൈവം എഴുന്നേപ്പിച്ച് നിർത്തി അവന് ജീവശ്വാസം ഉള്ളിക്കൊടുത്തവനെ നേരെ നിർത്തി. ഞാനിതൊക്കെ പറഞ്ഞായിരുന്നു. നേരെ നിർത്തിയ ശേഷം ദൈവം അവനോട് പറഞ്ഞു, എന്റെ മനസ്സിൽ ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട്, നീ സന്താനപുഷ്ടമുള്ളവരായി പെരുകി ഈ ഭൂമി നിറയ്ക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അധിപതിയായിട്ട് ഏദൻ തോട്ടത്തിൽ വസിക്കണം. നിങ്ങൾ ഒരു റൂളറാണ്. ഞാൻ നിങ്ങളെ നിർത്തുന്നത് ഒരു 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 സ്ലേവിന്റെ ലൈനിലല്ല. ഐ ആം ഗോയിങ് ടു അപ്പോയിന്റ് യു ഇൻ എ റോയൽ ലൈൻ. ഞാൻ നിന്നെ അധിപതിയുടെ ലൈനിൽ നിർത്തുകയാണ്. നീ അധികാരിയാണ്. നീ ചൂലും തൂമ്പായും പിടിച്ച് ഏദൻ തോട്ടത്തിൽ ഒരു പണിയെടുക്കുന്നവൻ മാത്രമല്ല, അധികാരിയായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. സോ ഗോഡ് ഹാസ് ഗിവൺ ഹിം അതോറിറ്റി. ദൈവം തന്റെ ഇമേജ് കൊടുത്തു, ദൈവം തന്റെ അധികാരം കൊടുത്തു. അവന് കഴിപ്പാൻ, കാണാനും തിന്മാനും രുചിയുള്ള ഫലങ്ങൾ കൊടുത്തു. അവനെ താമസിപ്പാൻ ഏറ്റവും നല്ല സ്ഥലം കൊടുത്തു. അവന് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ നല്ല ഒരു ഭാര്യയെ കൊടുത്തു, അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കൊടുത്തു. എന്നിട്ട് ദൈവം അവരെ രണ്ടുപേരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ നാം ഇതിനു മുമ്പ് ചിന്തിച്ചിരുന്നു. എനിക്ക് വളരെ ആ ഭാഗങ്ങളൊക്കെ വീണ്ടും വായിച്ചപ്പോഴാണ്, ദൈവമേ, നീ ഈ ഈ ഈ പൊടിയിൽ നിന്ന് ഈ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ നിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു ആഗ്രഹം? നിന്റെ വഴികൾ എത്ര ഉയർന്നിരുന്നു? നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ എത്ര വലുതാ? അത് എക്സിക്യൂട്ട് ചെയ്യാൻ നീ എന്തെല്ലാം അവന് കൊടുത്തു? നീ അവന് ആരോഗ്യം കൊടുത്തല്ലോ, നീ അവന് നല്ല ആഹാരം കൊടുത്തല്ലോ, നീ അവന് നല്ല സ്ഥലം കൊടുത്തല്ലോ, നീ അവനൊരു ഫാമിലി കൊടുത്തല്ലോ, ഈ കാര്യങ്ങൾ ചെയ്യാൻ നീ അവനെ പ്രത്യേകമായി ബ്ലെസ് ചെയ്തല്ലോ. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ സാധാരണക്കാരന് അധികാരിയായിട്ട് നീ ഇവിടെ വാഴണമെന്ന് കൽപ്പിച്ചല്ലോ, നിന്റെ ഇമേജ് നീ കൊടുത്തല്ലോ. ഇത്രയുമെല്ലാം കൊടുത്ത് സ്വപ്ന പദ്ധതിയിലേക്ക് ദൈവം അവനെ അവന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഭയങ്കര പ്രിവിലേജ് ഉള്ളവനായിട്ട് തന്നെ സൃഷ്ടിച്ചു. പക്ഷെ പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ള ചിന്ത, എങ്ങനെയാണ് അവന്റെ ഉള്ളിൽ പാപം കടന്നത്? ഒരു വശത്ത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ പാപത്തിന് ഇടം എങ്ങനെ കണ്ടെത്താൻ കഴിയും? അവന്റെ ഇമേജ് എന്നിൽ കിടക്കുമ്പോൾ തന്നെ, ഞാൻ അധികാരിയായ റോയൽ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ, എന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം കൈവച്ച് തന്നപ്പോൾ തന്നെ, എനിക്കൊരു പാർട്ട്ണറിനെ എന്റെ ഈ പദ്ധതിക്കായി എക്സിക്യൂട്ട് ചെയ്യുവാൻ തന്നപ്പോൾ തന്നെ, എനിക്കൊരു നല്ല ഫുഡും സ്ഥലവും സർക്കംസ്റ്റൻസും തന്നപ്പോൾ തന്നെ, എവരിതിങ് ഈസ് ദേർ, അതിന്റെ നടുവിലും എനിക്ക് പാപത്തിന് ഒരിടം കണ്ടെത്താൻ കഴിയുന്നു. അതാണ് പ്രിയമുള്ളവരെ, മാനവരാശിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രശ്നം. പാപം അവന്റെ ഉള്ളിലേക്ക് വന്നു. പാപം അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വെറുതെ അങ്ങ് അവന്റെ ഹൃദയത്തിൽ അങ്ങ് പ്രവേശിക്കുകയല്ല. നാം സങ്കീർത്തനം 8:5-8 ഒക്കെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. തേജസ്സോടെ ദൈവം അവനെ അണിയിച്ചിരിക്കുകയാണ്. താൻ തന്റെ ബഹുമാനം അവന് കൊടുത്തിരിക്കുകയാണ്. ആറാമത്തെ വാക്യത്തിൽ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെ നീ അവന്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും. സോ ദൈവം അധിപതിയായി തേജസ്സുള്ളവനായി ബഹുമാനമണിയിച്ചവനായി തന്റെ ഹൃദയത്തിലെ ഈ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുക. പ്രിയമുള്ളവരെ, പക്ഷെ പാപം വരുത്തിയത് ആദാമിന് ഈ പാപം ചെയ്യുന്നതൊരു ക്രൂഷ്യൽ പോയിന്റാണ്. ഈ പാപം ചെയ്യുന്നതിലൂടെ ഈ മുഴുവനും പദ്ധതികളിൽ നിന്നും ഒന്നുമില്ലാത്തവനായിട്ട് അവൻ ഇറങ്ങിപ്പോകാം. ഇത് ചെയ്യാതിരിക്കുന്നതിലൂടെ എന്നേക്കും നിത്യമായി ദൈവത്തിന്റെ ഈ സ്വപ്നത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് വളരാം. ആദാമിനെ സംബന്ധിച്ച് ദിസ് സിൻ ഈസ് വെരി ക്രൂഷ്യൽ. അവന് ക്രൂഷ്യല മറ്റെല്ലാ നഷ്ടത്തെക്കാളും പാപം വരുത്തുന്ന നഷ്ടത്തിന്റെ വില മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ബുദ്ധിമാനായ മനുഷ്യൻ ഏത് നഷ്ടത്തെയും വിലയിരുത്താൻ അറിവുള്ളവനാണ്. അവൻ ഏത് നഷ്ടത്തിനും കുത്തിയിരുന്ന് കണക്ക് കൂട്ടും. പക്ഷെ പാപം വരുത്തിയ നഷ്ടത്തിന്റെ വില മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തിനും വരുത്താവുന്ന നഷ്ടത്തെക്കാൾ പാപത്തിന് വരുത്താവുന്ന നഷ്ടത്തോളം തുല്യമായ ഒരു നഷ്ടമില്ല എന്നാണ് ഈ സംഭവം നമ്മളെ വിളിച്ചു കാണിക്കുന്നത്. എല്ലാ ദൈവിക പദ്ധതികളും നിന്നോട് ചേർന്ന് സജീവമായി നിനക്ക് ചുറ്റും നിൽക്കുമ്പോഴും പാപത്തിനൊരിടം ഞാൻ കണ്ടെത്തുമ്പോൾ പാപത്തിന് എന്നിൽ വരുത്താവുന്ന നഷ്ടത്തെക്കാൾ വലിയൊരു നഷ്ടം മറ്റൊന്നിനും വരുത്താൻ കഴിയത്തില്ല. ബിസിനസ്സിൽ വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് നാം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പിള്ളേരുടെ പഠിത്തത്തിന് ഇൻവെസ്റ്റ് ചെയ്ത പണം കൊണ്ട് അവന്റെ റിസൾട്ട് വെച്ച് നമുക്കുള്ള നഷ്ടത്തെ നാം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നാം കൃഷി ഇറക്കിയപ്പോൾ ഉണ്ടായ നഷ്ടത്തെ കുറിച്ച് നാം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ നഷ്ടത്തെയും തിട്ടപ്പെടുത്തി വിലയിരുത്താൻ പഠിപ്പുള്ള മനുഷ്യന് ദൈവത്തെ അനുസരിക്കാത്തതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെ തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം ദൈവം അവൻ ഒരുക്കിയ വഴി എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാ അവൻ അവന്റെ നഷ്ടത്തെ തിരിച്ചറിയാൻ കഴിയാത്തത്. വൈ യു ആർ നോട്ട് ഏബിൾ ടു കാൽക്കുലേറ്റ് യുവർ ലോസ്? കാരണം നിന്റെ വഴികളേക്കാൾ ഉയർന്നതാണ് ദൈവത്തിന്റെ വഴി എന്നത് കാണാൻ കഴിയാത്തടത്തോളം കാലം നിന്റെ നഷ്ടങ്ങളെ കുറിച്ചുള്ള കണക്കെടുപ്പ് അസാധ്യമാണ് സഹോദര. പക്ഷെ മറ്റേതെല്ലാം സാധ്യമാ. 2.5 ലക്ഷം ഇറക്കി, 3 ലക്ഷം നഷ്ടപ്പെട്ടു, 50,000 നഷ്ടം, നിങ്ങൾക്കത് എളുപ്പമാ. പക്ഷെ ദൈവത്തിന്റെ വഴിയിൽ നിന്നും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ വഴി അറിയാൻ കഴിയുന്നില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആദാമിന് ഈ പാപം വളരെ ക്രൂഷ്യലാന്ന് ഞാൻ പറഞ്ഞതാ. ആദാം അത് ചെയ്തു, ആ വഴി തിരഞ്ഞെടുത്തു, ദൈവത്തെ കൂടാതെയുള്ള ജീവിതത്തിന്റെ വഴി. ആദാം അത് ചെയ്തപ്പോൾ നിങ്ങള് എങ്ങനെയാണത് വിഭാവന ചെയ്യുന്നത് എനിക്കറിയില്ല. നാം ഏദൻ തോട്ടത്തിൽ കാണുന്നത് ഗ്ലോറി അവന്റെ നിന്ന് പോയി, അവൻ നഗ്നനായി തീർന്നു, അധിപതിയായവൻ പൊടിയായി തീർന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ വേദഭാവം വായിച്ചപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ഹൃദയമാണ്, ആദാമിന്റെ ഹൃദയമല്ല എന്റെ മനസ്സിൽ വന്നത്. താൻ ഇത്രയും ദിവ്യമായ കാര്യങ്ങൾ ഈ മനുഷ്യന്റെ ഉള്ളിലാക്കിയ ശേഷം കേവലം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടായിരിക്കാം, കർത്താവിനെ വീണ്ടും മനുഷ്യനോട് നോക്കി പറയേണ്ടി വന്നു, നീ പൊടിയാണ് മോനെ, നീ പൊടിയിലേക്ക് ചേരും. നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയത്തില്ല. ബൈബിൾ എഴുതിയിരിക്കുന്ന ദൈവം ആദാമിന്റെ അല്ല, ആദാം ദൈവത്തിന്റെ മകൻ, സ്വന്തം മകനെ നോക്കി അവന്റെ ഭാവി പറയേണ്ട ഗതികേടായിരുന്നു പിതാവിനുണ്ടായത്. യു വിൽ റിട്ടേൺ ബാക്ക് ടു ഡസ്റ്റ്. നീ പൊടിയ, അധിപതിയാണെന്ന് പറഞ്ഞ അതേ തോട്ടത്തിൽ നിന്നുകൊണ്ട് പിതാവ് ആദാമിനെ നോക്കി പറഞ്ഞു, നിനക്ക് നിന്റെ വഴിയുണ്ടെങ്കിൽ നീ പൊടിയാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം ഇങ്ങനെ കേൾക്കണം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദൈവത്തേക്കാൾ ഉയർന്ന വഴി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ, അപ്പോഴൊക്കെ ദൈവം നിന്നെ നോക്കി പറയുന്നു, നീ പൊടിയാണ്, നീ അധിപതിയല്ല. ഞാൻ പൊടിയാണെന്നുള്ളത് പ്രാർത്ഥിക്കാൻ വരുമ്പോഴല്ല പറയേണ്ടത്, ഞാൻ പൊടിയാണെന്ന് നീ ഓർക്കേണ്ടത് നിനക്ക് നിന്റെ ഒരു വഴി ഹൃദയത്തിൽ വെട്ടി തുറക്കാൻ കഴിയുമ്പോഴൊക്കെ ഓർക്കണം. ദൈവത്തിന് നിന്നെ കുറിച്ച് അഭിസംബോധന ചെയ്യാനുള്ളത്, നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് ചേരു. നിന്നെ പൊടിയാക്കുന്നത് പിന്നെ പൊടിയാക്കുന്നത് മനുഷ്യനല്ല, നിന്നെ പൊടിയാക്കുന്നത് നാട്ടുകാരല്ല, നിന്നെ പൊടിയാക്കുന്നത് സുവിശേഷ വിരോധിയല്ല, എന്നെയും നിന്നെയും പൊടിയാക്കുന്നത് അവനേക്കാൾ നിനക്ക് നിന്റെ ഹൃദയത്തിൽ ഒരു നല്ല വഴിയുണ്ടെന്ന് നിനക്ക് തോന്നുമ്പോഴാണ് നീ പൊടിയായിത്തീരുന്നത്. ഇത് അപ്പന്റെ വേദനയാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ക്രൂശിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ആരാണ്? എന്റെ ഒരു ലോജിക്ക് ഞാൻ പറയാം, തിയോളജിയേക്കാൾ യേശുവിനേക്കാൾ വേദന അനുഭവിച്ച പിതാവ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യേശു അനുഭവിച്ച വേദന എന്താ? അവൻ ഓക്കെ ഓഫ്കോഴ്സ് പിതാവിൽ നിന്ന് വേർപെട്ടു പോയതിന്റെ ഒരു വേദന അനുഭവിച്ചു. ശാരീരികമായി അവൻ ക്രൂശിൽ പിടഞ്ഞു മരിച്ചു, അവന്റെ രക്തം അവന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടെ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചപ്പോൾ, ഈ എന്റെ മകൻ കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയെക്കാളും വലിയ വേദന അത് കണ്ടു നിൽക്കുന്ന അപ്പനാ വേദന ആണോ? അല്ലേ, കണ്ടു നിൽക്കുന്ന അപ്പനാ വേദന. ഒരു കൊച്ചു കുഞ്ഞ് അവനവന്റെ വേദന തിരിച്ചറിയാനും അതിന്റെ കാരണം അറിയാനും കഴിയാതെ കട്ടിലിൽ കിടന്ന് അവൻ പിടയുമ്പോൾ ആ കുഞ്ഞിനാ വേദന സഹിച്ചാൽ മതി, അമ്മയ്ക്ക് ആ വേദനയും കുഞ്ഞിനെയും കൂടെ സഹിക്കണം. പിതാവ് അതാ സഹിച്ചത്, പുത്രന് ആ വേദന സഹിച്ചാൽ മതി. പക്ഷെ പിതാവിന് പുത്രൻ കുരിശിൽ കിടന്ന് പടയുന്നത് കാണുന്ന കണ്ടു നിൽക്കുന്ന വേദന അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതാണോ അല്ലയോ എന്ന് അമ്മമാര് പറ. ഏതാ വലുത്? അനുഭവിക്കുന്ന വേദനയാണോ അതോ കുഞ്ഞ് വേദനിക്കുന്നത് കണ്ടു നിൽക്കുന്നതാണോ? കണ്ടു നിൽക്കുന്ന. അതുകൊണ്ട് ഞാൻ ലോജിക്കായിട്ട് നിങ്ങളോട് പറയട്ടെ, പിതാവാണ് ഏറ്റവും കൂടുതൽ വേദന സഹിച്ചെന്ന് എനിക്ക് തോന്നിപ്പോവാറ്. പിതാവിന്റെ വേദന വലുതാ. പക്ഷെ പിതാവിന്റെ വേദന അന്നും വലുതായിരുന്നു. ആ ദിവ്യമായി ഉണ്ടാക്കി ജീവശ്വാസ ഊതി തന്നെ അധിപതിയാക്കി റോയൽ ലൈനിൽ പിടിച്ചു നിർത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവന്റെ മുഖത്ത് നോക്കി പിതാവിന് പറയേണ്ടി വന്നു, നീ പൊടിയാ. ഗ്ലോറിയിൽ നിന്ന് നഗ്നതയിലേക്ക് പോയി, ആധിപത്യത്തിൽ നിന്ന് പൊടിയിലേക്ക് പോയി. തോട്ടത്തിന്റെ അധിപതിയായി അവിടെയുള്ളതെല്ലാം ഭക്ഷിക്കാമായിരുന്ന, അവിടെ പണി ചെയ്യാമായിരുന്ന, അത് സ്വന്തമായിട്ട് തന്റെ സാമ്രാജ്യമാക്കി കൊണ്ടാകാമായിരുന്നവനെ അതിന് നടുവിൽ ഒരു വാളൽ കർത്താവ് അവനെ കൊണ്ടു നിർത്തി. പിടിച്ചു നിൽക്കാനുള്ള മാർഗത്തിനെ പെട്ടെന്ന് അവൻ തപ്പിത്തടയാൻ തുടങ്ങി. അവന്റെ ഉള്ളിലേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയം വന്നു. നാം ഭയത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് നമുക്ക് ഭയത്തെ സ്വീകരിക്കാൻ എളുപ്പമായിരുന്നു. അവന് ഭയം എന്നാന്ന് അറിയില്ല. അവൻ ആദ്യം ഹൃദയത്തിലേക്ക് ഭയം വന്നു. ഭാര്യയെ നോക്കിയപ്പോൾ അവന് പെട്ടെന്നൊരു ഭയം തോന്നി. എന്റെ നഗ്നത അവള് കാണും, അവൻ ഓടി ഒരു മരത്തിന് കീഴിൽ ഒളിച്ചു കാണും. ഭാര്യയ്ക്ക് അവളുടെ നഗ്നത ഭർത്താവ് കാണുമെന്നുള്ള ഭയത്തിൽ അവർ ഓടി ഒളിച്ചു. അവരുടെ ഇടയിലേക്ക് ഭയം കയറി വന്നു. അവർ പെട്ടെന്ന് കയ്യിൽ കണ്ട ചപ്പും ചവറും എടുത്ത് അവരുടെ ശരീരം മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. പ്രിയമുള്ളവരെ, അധിപതിയുടെ വീഴ്ച, അധികാരിയുടെ വീഴ്ച, അവനിപ്പോൾ തന്നെ തന്നെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ ഓടി അണഞ്ഞ് ദൈവത്തെ കെട്ടിപ്പിടിക്കേണ്ടവൻ ഇപ്പോൾ ഭയവിഹലനായി. അവന്റെ ഹൃദയത്തിൽ ഭയം കയറി. അവനിലേക്ക് നോക്കിയപ്പോൾ ശൂന്യത തോന്നി. അവൻ എവിടെ എങ്ങോട്ട് ചെല്ലണമെന്ന് അറിയത്തില്ല. ആ ഭയം ആർക്കും മനസ്സിലെടുക്കാൻ കഴിയാത്ത, മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഭയവാ. ഈ നിശ്ചരത അവന്റെ ഉള്ളിലേക്ക് കയറി, ഈ ദ്രവത്വം അവന്റെ ഉള്ളിലേക്ക് കയറി. ഇതെങ്ങനെ കയറി? പാപം വഴി കയറി. എങ്ങനെയാണ് ഈ പാപം അവന്റെ ഉള്ളിൽ വന്നത് എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ശേഷം എന്റെ വാക്ക് അവസാനിപ്പിക്കും. പിശാച് അവന്റെ അടുക്കൽ വന്നു. നമുക്കറിയാം പാമ്പിന്റെ രൂപത്തിലാ വന്നു. ഞാനൊരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പിശാച് അവനോട് വന്നിട്ട് എനിക്കൊരു വഴിയുണ്ട്, ഈ നീ ദൈവത്തിൽ തന്നെ ഉറച്ചു നിന്ന് ദൈവം പറഞ്ഞത് കേട്ട് ജീവിക്കുന്ന ഒരു വഴി നിനക്കുണ്ട്, നിനക്ക് വേറെ ഒരു വഴി അറിയത്തില്ല. ഞാൻ നിന്റെ മുമ്പിൽ മറ്റൊരു വഴി നിനക്കായിട്ട് ഒരുക്കുന്നു എന്ന് പിശാച് പറഞ്ഞിട്ടില്ല. പിശാച് പറഞ്ഞില്ല. പിശാച് തന്റെ വഴി പ്രസന്റ് ചെയ്തില്ല. അവിടെയാണ് എനിക്ക് പാപത്തെ കുറെ കൂടെ സീരിയസ് ആയി നാം കാണാൻ ഇടയാകേണ്ട ഒരിടം. He did not introduce his way. അവൻ ഓൾട്ടർനേറ്റ് ആയിട്ട് മറ്റൊരു പാത ആദാമിന് തുറന്നു കൊടുത്തില്ല. അവൻ എന്താ ചെയ്തെന്നറിയാവോ? നിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു പാത നീ തന്നെ കണ്ടെത്തൂ. നീ നിന്നിലേക്ക് നോക്കി നിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയൂ. അതാ പിശാച് അവനെ കാണിച്ചു കൊടുത്തു. There is a way within you and find out and walk in that way. പിശാചിന്റെ ഒരു വഴി കൊടുത്തിരുന്നെങ്കിൽ ആ വഴിയോടെ പോകാൻ ആദാം വിസമ്മതിച്ചേനെ. പക്ഷെ ആദാം ചതിക്കപ്പെട്ടു പോയത് നിനക്ക് നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചൊരു ചിന്തയുണ്ട് മോന്, നിനക്ക് നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്, നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്, നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് ബോധ്യമുണ്ട്, നിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് താല്പര്യങ്ങളുണ്ട്. തന്റെ ഉള്ളിൽ തന്നെ അവനെ അവനു വേണ്ടി ചിന്തിക്കുന്ന ഒരു താല്പര്യത്തെ പിശാച് അവന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത്, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സെൽഫ് ഇൻട്രസ്റ്റ് പിശാചിന്റെ പാത, പിശാജ് കൊണ്ടുവരുന്ന പാതയല്ല, നിന്റെ ഉള്ളിൽ നിന്നും പിശാജ് പുറത്തെടുക്കുന്ന പാതയാ സെൽഫ് ഇൻട്രസ്റ്റ്. അത് നിന്നെ ഉള്ളിൽ ഉണ്ട്, ഉണ്ട്. ഈ അധികാരവും ഈ അനുഗ്രഹവും ഈ ഈ വഴികളും ഈ ഇമേജും ഈ ഈ ശുശ്രൂഷയും ഇതെല്ലാം നിനക്ക് ചുറ്റുമുള്ളപ്പോഴും പ്രിയമുള്ളവരെ, ഫ്രീ വില്ലോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഇച്ഛയുടെ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ തനിക്കായിട്ടൊരു താല്പര്യം കുടികൊള്ളുന്നുണ്ട്. അതിനെ എത്രത്തോളം പുറത്ത് മിനുക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാ പിശാച് നോക്കുന്നത്. ആ വഴിയിലാണ് ആര് പോയത്? ആര് പോയത്? ആദാം പോയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ്, ആദാം ഹൗവ നീ ഒന്ന് നിനക്ക് നിങ്ങളുടെ ഒരു വഴിയുണ്ടല്ലോ, നീ നിന്നിലേക്കൊന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വഴിയില്ലേ, നിങ്ങളുടെ ഒരു ഇഷ്ടമില്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോഴാണ് ഔവ ചിന്തിക്കുന്നത്, ശരിയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു താല്പര്യം, ഞങ്ങൾക്കും സന്തോഷിക്കാൻ ഞങ്ങളുടേതായി സ്വപ്നം കാണാം. ഇത്രയും നാൾ അവരെ സംബന്ധിച്ച് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ മാത്രം സ്വപ്നം കാണുന്ന. ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ നോക്കി ചിരിക്കുക. വർത്താനം പറയുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് വർത്താനം പറയുക. കൂട്ടായ്മ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട്. അപ്പൊ ദൈവത്തെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യാനായിട്ട് അറിയില്ല. ആദ്യം നിനക്ക് നിന്റെ ഒരു വഴിയുണ്ടെന്ന്, നിനക്ക് നിനക്ക് സ്വയം സന്തോഷിക്കാൻ കഴിയുന്ന നിന്റെ ഉള്ളിലുള്ള സ്വയത്തെ ഒന്ന് തിരിച്ചറിയാൻ പിശാച് അവർക്ക് വഴിവെട്ടി കൊടുക്കുകയായിരുന്നു ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദ റൂട്ട് കോസ് ഓഫ് ഓൾ സിൻ ഈസ് സെൽഫ് ഇൻട്രസ്റ്റ്. അത് രക്ഷിക്കപ്പെട്ട ശേഷവും വീണ്ടും ജനിക്കപ്പെട്ട ശേഷവും ദൈവം തന്റെ പുത്രന്റെ സ്വരൂപം നിങ്ങളുടെ ഉള്ളിലാക്കിയ ശേഷവും സകല അധികാരവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അധികാരം തന്ന ശേഷവും, നിനക്കൊരു നല്ല കുടുംബജീവിതം തന്ന ശേഷവും, നിന്നെ ഏദൻ തോട്ടം പോലുള്ള ഒരു സഭയിലാക്കിയ ശേഷവും, നിനക്കവിടെ കഴിപ്പാൻ ഭക്ഷണം പോലെ നല്ല വചനം കിട്ടിയ ശേഷവും, സ്റ്റിൽ സ്വയത്തിന്റെ ഒരു വഴി നിന്റെ ഉള്ളിൽ മറഞ്ഞു കിടപ്പുണ്ട്. അതിനെ ഇടയ്ക്കിടയ്ക്ക് പിശാച് വന്നിട്ട് ദിസ് ഈസ് മൈ വേ എന്ന് പറയത്തില്ല, നിന്റെ ഉള്ളിൽ നിനക്കായിട്ട് ചിന്തിപ്പാനുള്ള ഒരു വഴിയുണ്ട്. ദാറ്റ് ഈസ് യുവർ റൈറ്റ്. നീ ഒരു മനുഷ്യനാണെങ്കിൽ നിനക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ദൈവവേദലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ വഴിയേക്കാൾ എനിക്ക് എന്റെ വഴി വലുതായി തോന്നുന്നു. അങ്ങനെയാണ് ആദാമിനെ പിശാച് വഞ്ചിച്ചത്. അങ്ങനെയാണ് അവന്റെ ഗ്ലോറി നഷ്ടപ്പെട്ടു പോയത്. നിങ്ങൾ യെശയ്യാപ്രവൻ 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് സംബന്ധിച്ച് പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യം വിവരിക്കുന്നുണ്ട്. യെശയ്യാപ്രവൻ 53 അധ്യായം 53 അധ്യായത്തിന്റെ 5 വാക്യത്തിലല്ലേ, 6 വാക്യം.
നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു.
യെസ്.
എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി.
എന്താണ് നമ്മുടെ അകൃത്യം? നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. എനിക്കൊരു വഴി എന്നിലുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അന്ന് തൊട്ട് ഞാൻ എന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അതാ യേശു ചുമന്ന അകൃത്യം. യേശു ചുമന്ന അകൃത്യം ഏതാണെന്ന് തിരിച്ചറിയുമ്പോഴാ താന്താങ്ങളുടെ വഴി എത്ര അപകടമാണെന്ന് തിരിച്ചറിയുന്നത്. നാം ഉൽപ്പത്തി പുസ്തകം 3:24 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവവനെ ഇറക്കി കളഞ്ഞു. പ്രിയുള്ളവരെ, ഉയരത്തിലേക്ക് ദൈവം കൊണ്ടുപോയി അവനെ. ദൈവം അവനെ ഇറക്കിക്കളഞ്ഞു. ഇറക്കിക്കളഞ്ഞ എന്തിനാണെന്നറിയോ? ആദാം വേറൊരു സ്ത്രീയുടെ പുറകെ പോയോണ്ടൊന്നുമല്ല, അവിടെ കൊലപാതകം നടന്നിട്ടില്ല, നാം പറയുന്ന ഒരു പാപവും നടന്നിട്ടില്ല. ഉള്ളിന്റെ അകത്തൊരു പാത വെട്ടി തുറന്നു എന്ന ഒരൊറ്റ കാര്യമാണ്. ഉള്ളിലൊരു പാത തുറന്നു. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. നമ്മൾ ലൂസിഫറിനെ കുറിച്ച് അതിനു മുമ്പ് ചിന്തിച്ചായിരുന്നു. ലൂസിഫറുടെ ഹൃദയത്തിലാ പറഞ്ഞത് അല്ലെ, ഉള്ളിലൊരു പാത. നിന്റെ ഉള്ളിൽ നീ വെട്ടിത്തുറന്ന പാതയ്ക്കാണ് പരസ്യമായി യേശു ക്രിസ്തുവിന് ക്രൂശിലേക്ക് ഒരു പാത വെട്ടി തുറക്കപ്പെട്ടത്. അപ്പൊ പാപത്തിന്റെ സീരിയസ്നെസ്, എന്റെ ഉള്ളിൽ എനിക്കുള്ള വഴിയുടെ സീരിയസ്നെസ് ഈ വാക്യത്തിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് താന്താങ്ങൾക്ക് ഓരോ വഴിയുണ്ട്. ആ വഴി എവിടേക്കാണ് തിരിഞ്ഞത്? നമ്മുടെ എല്ലാവരുടെ അകൃത്യം മറ്റൊരുവന്റെ മേൽ ചുമത്തത്തക്കവണ്ണം ക്രൂശിലേക്കുള്ള വഴി യേശുവിന് വെട്ടിക്കൊടുത്തത് എന്റെ വഴി ഞാൻ എന്റെ ഹൃദയത്തിൽ വെട്ടിക്കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സോകോൾഡ് സിൻ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട പാപങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവർക്കും അവരുടേതായ ഒരു സ്വന്തം വഴി, എ സെൽഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് ദൈവത്തെ വെല്ലുവിളിക്കുക. സെൽഫ് ഇൻട്രസ്റ്റ് ഈസ് റെബലിയൻ. സ്വന്തം വഴി ദൈവത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാ. പ്രിയുള്ളവരെ കേൾക്കുക, സ്വന്ത ഹൃദയത്തിലെ വഴികൾ ദൈവത്തോടുള്ള വെല്ലുവിളിയാ. കാരണം സ്നേഹത്തിൽ ഒരു വഴി മുന്നൊരുക്കപ്പെട്ടി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വഴി റെബലിയനാകുന്നത്. ഞാനിവിടെ ഒരു വര വരച്ചാലേ നിങ്ങളൊരു വര വരയ്ക്കുമ്പോൾ ഇത് വലുതാണോ ചെറുതാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ ഒരു വരയും വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വരച്ച വരയാണ് വലുത്. പക്ഷെ ഞാനിവിടെ ഒരു വര വരച്ചിരിക്കുന്നിടത്തോളം കാലം ആ വര വെച്ച് നിങ്ങളുടെ വരയെ തുലനം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ വഴിക്കകത്ത് തെറ്റില്ലെന്നേ. എന്റെ വഴി എപ്പോഴാ തെറ്റുന്നെന്ന് അറിയാവോ? എന്നേക്കാൾ ഉയർന്ന ഒരു വഴി കിടക്കുമ്പോഴാണ് എന്റെ വഴി തെറ്റായിട്ട് കുറ്റമായിട്ടിരിക്കുന്നത്. യുവർ വേ വെൻ ഇറ്റ് ബിക്കം എ ക്രൈം, അത് ക്രൈം ആയിരിക്കുന്നത് ദൈവത്തിന് നിന്നേക്കാൾ വലിയൊരു വഴി ഉണ്ട് എന്നതുകൊണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ആദാം ഇത്രയും വലിയ പാപം ചെയ്തോ? ചെയ്തിട്ടില്ല കാഴ്ചയിൽ. പക്ഷെ എന്തുകൊണ്ട് ആദാമിന്റെ പാപം ആ ഗ്ലോറിയെ കർത്താവിന് പൊടിയാക്കേണ്ടി വന്നത്? ദൈവത്തിന്റെ വഴി ഉയർന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ചിന്തകൾ ഉയർന്നിരിക്കുമ്പോൾ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ, നിനക്ക് നിന്നെക്കുറിച്ച് പ്രത്യേകമായ ഒരു ആഗ്രഹം ഉണ്ടായി എങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം ഇത്ര വലുതായിരിക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹം ഒരു ക്രൈമാണ്, ഒരു കുറ്റമാണ്, ദൈവത്തേക്കാൾ ഉപരിയായിട്ടുള്ള ആഗ്രഹം. ആമേൻ. അതുകൊണ്ട് സ്വന്തം വഴി റബലിയനാണ്. ആരും കൊലപാതകം ചെയ്യാതിരിക്കുകയും വ്യഭിചാരം ചെയ്യാതിരിക്കുകയും പിടിച്ചുപറിക്കാതിരിക്കുകയും മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ മനുഷ്യനും തന്റെ ഹൃദയത്തിൽ ദൈവത്തേക്കാൾ കൂടുതലായി സ്വന്തം വഴികളിലൂടെ നടപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ പരസ്യമായി ദൈവത്തോട് വെല്ലുവിളിക്കുകയാണ്. ആദാം അങ്ങനെ വെല്ലുവിളിച്ചാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവന് അവന്റേതായ വഴി. ഇനി നിങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഈ വഴിയുടെ ക്രൂരത എത്ര വലുതാണ്. ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളി ലൂസിഫറിനുണ്ടായിരുന്നു, ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളി ആദാമിനുണ്ടായിരുന്നു. ഈ രണ്ടുപേരും ദൈവത്തോട് വെല്ലുവിളിച്ചപ്പോൾ പുറമെ ഒന്നും കാണാനില്ലായിരുന്നു, പക്ഷെ അവരുടെ ഉള്ളിൽ അവർ ഹൃദയത്തിൽ ഒരു പാത വെട്ടിത്തുറന്നിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ യെശയ്യാപ്രവചനം 53:6 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നമ്മുടെ വഴികൾ നിമിത്തം യേശുക്രിസ്തു മുറിവേറ്റിരിക്കുന്നു, നമ്മളുടെ സ്വന്തം ഇഷ്ടം നിമിത്തം യേശുക്രിസ്തു തകർന്നിരിക്കുന്നു. അപ്പോൾ ഒരുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ക്രൂശിന്റെ മുമ്പിൽ അവൻ തിരിച്ചറിയുന്നത്, കർത്താവേ എന്റെ ഇഷ്ടങ്ങളാണല്ലോ നിന്നെ ക്രൂശിച്ചത്, എന്റെ വഴികളാണല്ലോ നിനക്ക് കുരിശിലേക്ക് മാർഗമൊരുക്കി കൊടുത്തത്, എനിക്ക് എന്റേതായ ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ഈ ഈ ക്രൂശു മരണം വഹിക്കേണ്ടി വന്നത്. എനിക്കൊരു വ്യക്തി താല്പര്യം ഇല്ലായിരുന്നുവെങ്കിൽ യേശു മരിക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്റെ ഹൃദയത്തിൽ സ്വന്തം വഴിയുണ്ട ഇല്ലായിരുന്നെങ്കിൽ യേശു കുരിശിലേക്കുള്ള വഴിയെ നടക്കേണ്ടി വരത്തില്ലായിരുന്നു. ദൈവത്തെ കൂടാതെ എനിക്കൊരു വഴിയുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തെല്ലാം കുരിശ് നമ്മളോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ഈ കൊച്ചു വഴിക്കും യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. പ്രിയമുള്ളവരെ, ക്രൂശിൽ നമ്മുടെ വഴികൾ നിമിത്തം യേശു ക്രിസ്തു തകർക്കപ്പെടുകയും ദൈവത്തിന്റെ ന്യായവിധിയുടെ അഗ്നി കുരിശിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിനെ ദഹിപ്പിച്ചപ്പോൾ ഇന്ന് ഒരുവൻ കുരിശിന് മുമ്പിൽ വിളിച്ചു പറയേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമേ, അന്ന് നീ ക്രൂശിൽ ന്യായവിധിയായിട്ട് കത്തിച്ച ആ അഗ്നി എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് എന്റെ വഴികളെ കത്തിക്കണമേ, എന്റെ സ്വയത്തിന്റെ വഴികളെ കത്തിക്കണമേ. യേശുവിനെ കത്തിച്ച അതേ അഗ്നി എന്റെ സ്വയത്തിന്റെ വഴികളെ കത്തിക്കുന്നില്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണം കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. ഒരുവൻ അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു മാനസാന്തരപ്പെടുക എന്ന വാക്ക്, മാനസാന്തരപ്പെടാതെ ഇതിലേക്ക് വരാൻ കഴിയത്തില്ല. എന്താണ് മാനസാന്തരം? നിങ്ങളുടെ വഴികളെ വിടുക. നിങ്ങളുടെ വഴികളെ വിടാതെ നിങ്ങളുടെ വഴികൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ രക്ഷകനായി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് അവന്റെ മരണം തന്നെ നിങ്ങളുടെ വഴികൾ നിമിത്തമാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴികളെ പിടിച്ചുകൊണ്ട് അവന്റെ മരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു യാത്രയില്ല. ഒരുവൻ യേശുവുമായി ബന്ധപ്പെട്ട യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരണമെങ്കിൽ തന്നെ അവന്റെ സ്വന്തം വഴികളെ ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ അവൻ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വളരാൻ കഴിയത്തുള്ളൂ. കാരണം യേശു വെട്ടിത്തുറന്ന പുതിയ മാർഗം എന്ന് പറയുന്നത് സ്വന്തം വഴിയില്ലായ്മ എന്ന മാർഗമാണ്. ക്രൂശുമരണത്തിന്റെ രഹസ്യം തന്നെ താന്താങ്ങളുടെ വഴി ഇല്ലാതാക്കുക എന്നതാണ്. അതുകൊണ്ട് താന്താങ്ങളുടെ വഴി ഇല്ലാതാകാതെ ഒരാൾക്ക് യേശു ക്രിസ്തുവിന്റെ വഴിയിലൂടെ മുന്നോട്ട് ഒരു യാത്രയില്ല. ഒരുവൻ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തെ കൂടാതെയുള്ള തന്റെ വഴികളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാത്രമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് റീസ്റ്റോർ ചെയ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, സ്വന്തം വഴി അപകടമാണ്. ക്രൂശിൽ യേശു യാഗമായി തീരുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധിയുടെ അഗ്നി യേശുവിനെ കത്തിക്കുമ്പോൾ, ഇന്ന് ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഓരോ വ്യക്തിക്കും കർത്താവിനോട് പറയാനുള്ളത്, കർത്താവേ, അതേ അഗ്നിക്ക് മാത്രമേ എന്റെ സ്വയത്തിന്റെ വഴികളെ കത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതെന്നിൽ നിന്ന് കത്തിക്കണം. ഞാൻ എവിടെയൊക്കെ നിന്നെ കൂടാതെ നിൽക്കുന്നു, ഞാൻ എവിടെയൊക്കെ നിന്റെ വഴി വിട്ട് ഞാൻ വേറൊരു വഴി നിൽക്കുന്നു, ആ വഴിയുടെ ഇടത്തിൽ നിന്നും ഞാൻ നിങ്കലേക്ക് വന്നിട്ട് എന്റെ വഴികളെ നിന്റെ വഴികൾക്ക് മുമ്പിൽ ഞാൻ അർപ്പിച്ചിട്ട് നിനക്കായിട്ട് നിന്റെ വഴികളുടെ പൂർണതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കുരിശിലേക്ക് നോക്കി ഞാൻ ഏറ്റുപറയേണ്ട പാപം ഇത് തന്നെയാ, നാഥ ഓരോ വഴികളും നിനക്കായിട്ട് കുരിശിലേക്ക് വഴി തുറന്നു കൊടുത്തതുകൊണ്ട് എന്റെ വഴിയുടെ തിന്മയാണ് നീ അനുഭവിക്കുന്നതെന്നതുകൊണ്ട് കർത്താവേ, നിന്റെ വഴിയിലൂടെ നടപ്പാൻ ഞാൻ എന്റെ വഴികളെ ഉപേക്ഷിക്കുന്നു. ഈ നിരന്തരമുള്ള ഈ വഴിയുടെ ഉപേക്ഷണത്തിലൂടെയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വളരാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം നമുക്ക് ഒരു 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 സംഭവമാണ്, അതൊരു വസ്തുതയാണ്. പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാനായിട്ട് കഴിയത്തില്ല. എന്താണ് നമ്മുടെ പാപം എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5 പൗലോസ് എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മുടെ പാപമെന്നും എന്ത് പാപത്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്. 5:14 2 Corinthians 5:40
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു.
യേശുവിന്റെ ക്രൂശമരണം വളരെ ക്ലിയർ ആയി ഇവിടെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, എല്ലാവരും മരിച്ചു, ഇനി ആരും തങ്ങൾക്കായിട്ട്. അപ്പൊ യേശു മരിച്ചത് എന്തിനാ? തങ്ങൾക്കായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാനാ. അപ്പൊ യേശുവിന്റെ മരണത്തിലൂടെ എന്താ സംഭവിച്ചത്? തങ്ങൾക്കായിട്ടുള്ള ജീവിതം അവസാനിച്ചു. അപ്പൊ തങ്ങൾക്കായിട്ട് ജീവിക്കുന്ന ജീവിതവും യേശുവിന്റെ മരണവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നർത്ഥം. എന്റെ വഴിയും ക്രൂശ് മരണവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഒരുവൻ യേശുവിന്റെ അടുക്കൽ വരണമെങ്കിൽ തന്റെ വഴിയെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ പാതയിൽ അവന് ചുവടുകളില്ല, ചുവടുകളില്ല. അപ്പോൾ ക്രൂശിന്റെ യഥാർത്ഥത്തിൽ കുരിശ് കാണിക്കുന്നത് യേശു ക്രൂശിൽ മരിച്ച ഏത് പാപത്തിന് വേണ്ടിയാണെന്ന് ഒരാൾ ചോദിച്ചാൽ ആ പാപത്തിന്റെ പേര് പറയാൻ പറ്റത്തില്ല, ആ പാപത്തിന്റെ എണ്ണം പറയാൻ പറ്റത്തില്ല, ഏത് വലിയ പാപത്തിനാണ് ഏത് ചെറിയ പാപത്തിനാണ് യേശു മരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, നിനക്കായിട്ട് ജീവിക്കുന്നു എന്ന പാപത്തിന് വേണ്ടിയാ യേശു ക്രൂശിൽ മരിച്ചത്. പ്രിയമുള്ളവരെ, ഈ സത്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും ദൈവത്തോട് ഏറ്റുപറയാനായിട്ട് കഴിയുന്നതും നമ്മുടെ വഴികളെ ദൈവസന്നിധിയിൽ ഗിവപ്പ് ചെയ്യാൻ കഴിയുന്നതും ഈ ക്രൂശിന്റെ സ്നേഹത്തിന് ചുവട്ടിൽ വരുമ്പോഴാണ്. അവിടെയാണ് നമ്മുടെ സ്വയത്തെ കർത്താവിന്റെ സ്നേഹം കത്തിക്കുന്നത്. അത് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എപ്പോഴും നമുക്ക് ചുവടുകൾ കാണത്തില്ല. കർത്താവ് സ്നേഹത്തിൽ മുന്നൊരുക്കിയിരിക്കുന്ന പദ്ധതി എത്ര ഉയർന്നതാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ വഴികളെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ ദിവസവും എന്റെ ജീവിതയാത്രയിൽ നിന്നെ ക്രൂശിപ്പിച്ചത് എന്റെ ചിന്തകളും എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും എന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളുമാണെങ്കിൽ കർത്താവെ, ആ കുരിശിലേക്ക് നോക്കിയിട്ട് വീണ്ടും പാട്ടുപാടി പോകുന്നവനായിട്ടല്ല, ആ കുരിശിലേക്ക് നോക്കിയിട്ട് നിന്റെ ത്യാഗത്തെ വീണ്ടും ഓർക്കുന്നവനായിട്ട് മാത്രമല്ല, ആ കുരിശിലേക്ക് നോക്കിയിട്ട് എന്റെ വഴികളാണ് നിനക്ക് ഈ മുറിവ് തന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ഉണക്കാം. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മുടെ അകൃത്യം ദൈവം അവന്റെ മേൽ ചുമത്തി. എന്റെ ഏത് അകൃത്യമാണ് ദൈവം ചുമത്തിയത്? എനിക്കൊരു വഴിയുണ്ട് എന്ന അകൃത്യമാണ് യേശുവിന്റെ മേൽ ചുമത്തിയത്. യേശുവിന്റെ മേൽ അകൃത്യം ചുമത്തിയ ശേഷം, ഞാൻ യേശുവിൽ വിശ്വസിച്ച ശേഷം, എനിക്കിപ്പോഴും ഒരു വഴിയുണ്ടോ യേശുവിനെ കൂടാതെ? എനിക്കിപ്പോഴും യേശുവിനെ കൂടാതെ എന്റെ താല്പര്യങ്ങളുണ്ടോ? എനിക്കിപ്പോഴും യേശുവിനെ കൂടാതെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന എന്റേതായ സ്വന്തം താല്പര്യങ്ങളുണ്ടോ? കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വഴികളെ കാണുവാൻ നമുക്ക് കർത്താവ് നമുക്ക് കണ്ണു തരട്ടെ. അവനോട് അനുരഞ്ജിപ്പിക്കപ്പെട്ടു പോകാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന എന്റെ മുഴുവൻ ഇഷ്ടങ്ങളുടെയും ലോകത്തു നിന്നും എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ വഴി ഉയർന്നിരിക്കുമ്പോൾ എന്റെ വഴി കേവലം താണ നിലവാരത്തിലുള്ള ഒരു വഴിയായിരിക്കുമ്പോൾ, കർത്താവെ, നിന്റെ വഴിക്ക് മുമ്പിൽ ഞാൻ എന്നും ഒരു കുറ്റക്കാരനാണ്. കൈകൊണ്ട് കുഴച്ച് മണ്ണുണ്ടാക്കിയ ആ മണ്ണുകൊണ്ടുള്ള അപ്പം ചുട്ടെടുക്കുന്ന ഒരു കുട്ടി, സ്വന്തം അമ്മയുണ്ടാക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരത്തിന് മുമ്പിൽ വിശപ്പോടെ അതെല്ലാം ഉപേക്ഷിച്ച് വരുന്നത് പോലെ, നിന്റെ വഴികൾ, ദൈവത്തിന്റെ വഴികളെ കുറിച്ച് നീ തിരിച്ചറിയുമ്പോഴാണ് നിന്റെ വഴിയാകുന്ന ഈ മണ്ണിനെ വിട്ടിട്ട് ദൈവത്തിന്റെ സ്വർഗീയ വഴിയിലേക്ക് നീ തിരിയുന്നത്. പത്രോസ് ഇങ്ങനെ പറയുന്നു, വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഈ ലോകത്തിലെ ഉത്തമമായ വെള്ളിക്കും പൊന്നിനും അത് അഴിഞ്ഞു പോകുന്നതാണ്. അഴിയാത്ത ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലാണ് ദൈവമക്കളെ ദൈവം വീണ്ടെടുത്തത്. വിലയേറിയതും ഓ ഉത്തമവുമായ വാക്തത്വങ്ങൾക്കായിട്ടാണ് നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. അതിമഹത്തായ വാക്തത്വങ്ങൾക്കായിട്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. സ്വർഗത്തിൽ വാട്ടവും മാലിന്യവും ഇല്ലാതെ എന്നേക്ക് സൂക്ഷിച്ചിരിക്കുന്ന നിത്യമായ അനുഗ്രഹത്തിനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വഴി എത്ര വലുതായി തോന്നിയാലും അവൻ എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തിൽ മുൻനിയമിച്ചു വെച്ചിരിക്കുന്ന വഴിക്ക് മുമ്പിൽ എന്റെ വഴികളെല്ലാം അവനെ ദുഃഖിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ അർപ്പിക്കുന്നു. നാഥ, ഞങ്ങളുടെ വഴികൾ നിമിത്തം ദൈവത്തിന്റെ കോപാഗ്നിയിൽ നീ വെന്തരില്ലെങ്കിൽ, ഇന്ന് അതേ അഗ്നി എന്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും എന്റെ സ്വയ വഴികൾ ഉയർന്നു നിൽപ്പുണ്ടെങ്കിൽ അതിനെയും കൂടെ കത്തിപ്പാൻ ഞങ്ങളെ ഇന്ന് പകൽക്കാലം അർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ വഴികളെ കുറിച്ചും അങ്ങയുടെ വിളിയെ കുറിച്ചും അങ്ങയ്ക്ക് ഞങ്ങളെ കുറിച്ചുള്ള സ്വപ്നത്തെ കുറിച്ചും തിരിച്ചറിയാതിരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പാത ഞങ്ങൾ അറിയാതെ തുറക്കപ്പെടുകയാണ് നാഥ. ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയത്തിന്റെ ഈ വഴിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വഴി ഞങ്ങളെ പൊടിയാക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങളെ ഫലലുയ ആധിപത്യത്തിൽ നിന്നും നഗ്നനാക്കി തീർക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ സ്വന്തം താല്പര്യങ്ങളെ ഒന്ന് വെടിയുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാപത്തിന്റെ ദുരന്തം ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഈ പാപം കൊണ്ടുവരുന്ന
വേദന ഞങ്ങൾ അറിയുന്നില്ല. ഈ പാപത്തിന് ഞങ്ങളിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ജീർണത ഞങ്ങൾ അറിയുന്നില്ല. ഈ പാപത്തിന് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഭയം ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഈ പാപത്തിന് ഞങ്ങളിൽ കൊണ്ടുവരുവാൻ കഴിയുന്ന ദുരന്തം ഞങ്ങൾക്ക് തുടക്കത്തിൽ കാണാൻ കഴിയത്തില്ല. അന്ത്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഭീമത്സമാണെന്നാണല്ലോ ആദാമിന്റെ വീഴ്ച ഞങ്ങളെ കാണിക്കുന്നത്.
നാഥ, ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, സ്വന്തം വഴിയുടെ തുടക്കം
ചെറുതായിരിക്കും, അതിന്റെ അവസാനമോ വലിയ ദുരന്തമാണ്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ സിംഹാസനത്തോടൊപ്പം സിംഹാസനം വെക്കുമെന്ന എന്റെ ആദ്യത്തെ ചിന്തയിൽ ദുരന്തം ഒളിഞ്ഞിരിപ്പില്ല. പക്ഷെ അത് എത്തിച്ചേർന്നത് അഗാധ കോപത്തിൽ പിശാച് വീഴുമ്പോഴാണ്. അതൊന്ന് കാണുവാൻ നബി നമ്മൾ കൃപ തരട്ടെ. സ്വർഗീയപിതാവെ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഓരോ പ്രാവശ്യവും ക്രൂശിന്റെ ചൂട്ടിൽ വരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരണമേ. എന്റെ വഴികൾ നിന്നെ ക്രൂശിൽ തറച്ചു. എനിക്കൊരു വഴിയില്ലായിരുന്നെങ്കിൽ നിനക്കൊരു ക്രൂശില്ലായിരുന്നല്ലോ. കൃപ തരൂ കർത്താവെ. എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ വഴികൾ ഉയർന്നിരിക്കട്ടെ കർത്താവെ. നിന്റെ ഇഷ്ടങ്ങൾ ഉയർന്നിരിക്കട്ടെ. നിന്റെ സ്നേഹത്തിന്റെ പാതകൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടമുണ്ടായിരിക്കട്ടെ, ഇടമുണ്ടായിരിക്കട്ടെ, ഇടമുണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഓരോ പ്രാവശ്യവും സ്പർശിക്കുന്നത് മണ്ണിനെയാണ്. ഞങ്ങൾ വെറും മണ്ണപ്പം ചുടുന്നവരാണ്. എന്നാൽ ദിവ്യമായത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഈ മണ്ണിനെ ഒന്ന് വിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആ മണ്ണൊന്ന് കുടഞ്ഞിട്ട് ദൈവികമായതിലേക്ക് ഞങ്ങളുടെ കൈകളൊന്ന് നീട്ടുവാൻ നാഥ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.